എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു എന്നരുളിയ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് കടക്കട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11 അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ. ലൂക്കോസ് 11:5-6. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിയിൽ അവൻ്റെ അടുക്കൽ ചെന്ന് സ്നേഹിത എനിക്ക് 3 അപ്പം വായ്പ തരണം, എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു, അവന് വിളമ്പിക്കൊടുക്കാൻ എൻ്റെ പക്കൽ ഒന്നുമില്ല എന്ന് അവനോട് പറഞ്ഞു. 8 വാക്യം. അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടുന്നത് കൊണ്ട് എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. 3 loaves of bread, 3 അപ്പം. വിലാപങ്ങൾ 2:11 വാക്യത്തിൽ പൈതങ്ങളും ശിശുക്കളും നഗരവീഥികളിൽ തളർന്നു കിടക്കുന്നു. ആഹാരവും മീഞ്ഞും എവിടെ? 2:12 വാക്യത്തിൽ. വിലാപങ്ങൾ 2:19, നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കലേക്ക് കൈമലർത്തുക. 2 അധ്യായത്തിൽ നിന്ന് 11:12, 19 വാക്യങ്ങളുടെ ഭാഗങ്ങളെ നാം വായിച്ചുള്ളൂ. അത്രയും മാത്രം ഞാൻ ഒരിക്കൽ കൂടെ പറയാം. പൈതങ്ങളും ശിശുക്കളും നഗരവീഥികളിൽ തളർന്നു കിടക്കുന്നു. ആഹാരവും വീഞ്ഞും എവിടെ? നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കലേക്ക് കൈമലർത്തുക. ആരുടെ അടുക്കലേക്കാണ് കൈമലർത്തേണ്ടുന്നത്? ആരാണ് ആ വ്യക്തി അഥവാ സഹായം നൽകുന്ന സ്നേഹിതൻ ആരാണ്? സദൃശവാക്യം 17:17 പറയുന്ന ശ്രദ്ധിക്കുക, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. സ്വയചിന്തയുള്ളവരാണ് മനുഷ്യരിൽ പലരും. ചിലർ മറ്റുള്ളവരെ ഓർക്കുമ്പോഴും സ്വയത്തിന് മുൻതൂക്കം നൽകുന്നു. ഇത് മനുഷ്യ സ്വഭാവമാണ്. എന്നാൽ നാം ചെയ്യേണ്ട ഒരു കാര്യം ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്. വിലാപങ്ങളിൽ നിന്നും നാം ഇപ്പോൾ വായിച്ചു കേട്ടത്, ഈ പ്രവൃത്തി അഥവാ അവങ്കിലേക്ക് കൈമലർത്തുക അല്ലെങ്കിൽ അവൻ്റെ അടുക്കൽ സഹായത്തിനായി ചെല്ലുന്നതിനെ പറ്റി യേശു പറഞ്ഞ ഉപമയാണ് ആദ്യം വായിച്ചു കേട്ടത്. അർദ്ധരാത്രിയിൽ വന്ന് ലജ്ജ കൂടാതെ മുട്ടിയവന് അയാളുടെ സ്നേഹിതന് ആവശ്യമായ അപ്പം നൽകുവാനുണ്ടായ കാരണങ്ങൾ ആ വീട്ടുടേവൻ വ്യക്തമാക്കുന്നുണ്ട്. അവൻ എൻ്റെ സ്നേഹിതനാണ്. 2, കതക് തുറന്ന് ലഭിക്കും വരെ അവൻ മുട്ടിക്കൊണ്ടിരുന്നു. അനർത്ഥകാലത്ത് ഒരു നല്ല സഹോദരനെ പോലെ പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ. ആപത്തിൽ അഥവാ നിന്റെ ആവശ്യത്തിൽ സഹായിക്കാത്തവൻ ഒരിക്കലും നിന്റെ സ്നേഹിതനാകുകയില്ല. ഈ സ്നേഹം പലപ്പോഴും ഉലകത്തിൽ കാണുകയില്ല, ഉയരത്തിൽ കാണും. എന്നാൽ ഉയരത്തിൽ കാണുകയും ചെയ്യും. യേശുവിനെ പോലെ ഒരു സ്നേഹിതൻ വേറെയില്ല. ഈ സ്നേഹിതനോട് നമുക്ക് ലജ്ജയില്ലാതെ ചോദിക്കാം, ആത്മീയ ഭക്ഷണം ലഭിക്കാതെ നമ്മുടെ സഹോദരങ്ങൾ ജീവിതം നഷ്ടപ്പെടുത്തി കളയാതെ അവർക്കാവശ്യമുള്ള ആ 3 അപ്പം വാങ്ങിക്കൊടുക്കുവാൻ ആ സ്നേഹിതൻ്റെ വാതുക്കൽ ലജ്ജ കൂടാതെ നമുക്ക് മുട്ടി വിളിക്കാം. ചോദിച്ചത് 3 അപ്പം. 3 എന്ന അക്കത്തിന് അഥവാ 3 എന്ന സംഖ്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ത്രിമാനം എന്നത് പ്രകൃതിയിലെ സസ്യങ്ങൾക്കും വസ്തുക്കൾക്കുമുണ്ട്. അതായത് വേര്, തണ്ട്, ഇല, നീളം, വീതി, ഉയരം. ഇതുപോലെ മനുഷ്യനും ദേഹം, ദേഹി, ആത്മാവ് എന്ന മൂന്ന് അവസ്ഥകളുണ്ട്. സ്വർഗത്തിലും സാക്ഷി പറയുന്ന മൂവരുണ്ട് എന്ന് 1 യോഹന്നാൻ 5:8 നമുക്ക് കാണാം. അതായത് ആത്മാവ്, ജലം, രക്തം. വഴിത്തലക്കൽ വിശന്ന് തളർന്നു കിടന്ന് ആഹാരം ചോദിക്കുന്നവർക്ക് ഈ മൂന്നപ്പം വായ്പ വാങ്ങിക്കൊടുക്കണമെങ്കിൽ ആ അപ്പത്തെക്കുറിച്ച് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏതാണ് ആ മൂന്നപ്പം? ആരാണ് നമുക്ക് ആ മൂന്നപ്പം തരുന്നത്? ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായി ചിന്തിക്കാം. ഒന്നാമത്തെ അപ്പം ജീവന്റെ അപ്പം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:35 പറയുന്നു, ഞാൻ ജീവന്റെ അപ്പമാകും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:1-4 വാക്യങ്ങൾ വായിച്ചാൽ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ചില പ്രസ്താവനകൾ അവിടെ ഉണ്ട്. അതിൽ നിന്ന് ചിലത് ഞാൻ എടുക്കുക. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു. അതായത് വചനം ദൈവമായിരുന്നു, വചനം ജീവനുള്ളതാണ്. അപ്പോൾ വചനം, അവനിൽ ജീവനുണ്ടെങ്കിൽ അവൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്തിനും ജീവനുണ്ട്. അതായത് വചനം ജീവനുള്ളതാകുന്നു, അഥവാ ജീവൻ നൽകുന്നതാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആവർത്തന പുസ്തകം 8:3 പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് യേശു വ്യക്തമാക്കുന്നുണ്ട്. ജീവൻ നിലനിർത്തണമെങ്കിൽ ദൈവവചനമാകുന്ന ജീവൻ നൽകുന്ന അപ്പം നാം ഭക്ഷിച്ചേ മതിയാകൂ. ഈ ജീവൻ താൽക്കാലികമല്ല, നിത്യമായ ജീവൻ തരുന്നതാണ്. വിവിധ മാധ്യമങ്ങൾ, അനേക വ്യക്തികൾ പല സ്ഥലത്തും എല്ലാ സമയത്തും ഈ ഭക്ഷണം ഒരുക്കി സൗജന്യമായി നൽകാനും അല്ലാതെയും വിളിക്കുന്നു. പക്ഷെ ആർക്കും ഈ ഭക്ഷണം ഇന്ന് സ്വീകരിക്കാൻ സമയമില്ല. പ്രത്യേകിച്ച് സൗജന്യമാകയാൽ ഒട്ടും താല്പര്യവുമില്ല. ചിലർ ആവശ്യമുള്ളതുപോലെ വരും, പക്ഷെ അവർ സ്വീകരിക്കുന്നില്ല. ചിലർ സ്വീകരിക്കും, പക്ഷെ ഒരു പ്രയോജനവുമില്ല. എന്നാൽ ചിലർ 100 മേനി ഫലം യജമാനന് നൽകുന്നു. നാം എങ്ങനെയുള്ളവരാണ്? ഫലമുള്ളവരോ ഫലമില്ലാത്തവരോ? ജീവന്റെ അപ്പം സൗജന്യമായി ലഭിക്കുമ്പോൾ അത് ഉപയോഗിക്കാത്തവർ, അത് പ്രയോജനപ്പെടുത്താത്തവർ, ലഭിച്ചിട്ടും സ്വീകരിക്കാത്തവർ, മുള്ളിനിടയിൽ വീണ വിത്ത് പോലെയോ പാറപ്പുറത്ത് വീണ വിത്ത് പോലെയോ കാക്കകൾ കുത്തിക്കൊണ്ടുപോയതുപോലെയോ ഒക്കെ ആകാം. എന്നാൽ നല്ല നിലത്ത് വീഴണമെങ്കിൽ നിന്റെ ഹൃദയമാകുന്ന നിലം നീ ഒരുക്കി ആ വചനമാകുന്ന അപ്പം ഭക്ഷിക്കാൻ അതിയായ ആഗ്രഹത്തോടുകൂടെ ഇരുന്നാൽ നിനക്ക് ഫലം പുറപ്പെടുവിക്കുവാനായി കഴിയും. ജീവന്റെ അപ്പം എന്ന പേർ എങ്ങനെ ലഭിച്ചു? യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:31-35 വാക്യങ്ങൾ വായിച്ചാൽ, മരുഭൂമിയിൽ പിതാക്കന്മാർക്കുള്ള മന്ന നൽകിയത് മോശയല്ല എന്നും അവർക്കുള്ള അപ്പം നൽകിയത് എൻ്റെ പിതാവാണെന്നും നമുക്ക് അവിടെ നിന്നും അറിയാം. പിതാവ് തന്ന അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ കൊടുക്കുന്നതാകും. ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ കൊടുക്കുന്നതാകുന്നു. തുടർന്ന് തൻ്റെ അടുക്കൽ വരുന്നവർക്ക് വിശക്കുകയും ദാഹിക്കുകയും ഇല്ല എന്നും താൻ ജീവന്റെ അപ്പമെന്നും യേശു ആ ഭാഗത്ത് വ്യക്തമാക്കും. ഇന്ന് ആത്മാവിനുള്ള ഈ ഭക്ഷണം ലഭിക്കാത്ത അനേകർ ജീവൻ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട്. നമ്മുടെ പാപത്തെ തൻ്റെ പുത്രൻ്റെ മേൽ ചുമത്തി അവനെ പാപയാഗമാക്കിയത് ഈ ജീവന്റെ അപ്പം നാം ഭക്ഷിച്ച് ആത്മീയ ജീവൻ പ്രാപിക്കുവാനാണ്. ഈ ജീവന്റെ അപ്പം ഭക്ഷിച്ച് ശക്തി പ്രാപിച്ച് അനേകരെ ജീവനിലേക്ക് നയിക്കുന്നവരാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്തേത് മക്കളുടെ അപ്പം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15:26 വാക്യത്തിൽ നമുക്ക് കാണാം, ജീവന്റെ അപ്പം ആത്മാവിനുള്ളതാണെങ്കിൽ മക്കളുടെ അപ്പം ശരീരത്തിനുള്ളതാണ്. മക്കളുടെ അപ്പം ദൈവിക പോഷകത്താൽ നിറയപ്പെട്ടതാണ്. ശരീരത്തിന് വേണ്ടിയ ആരോഗ്യവും ഭൗമിക നന്മകളും ഇതിനാൽ ലഭ്യമാകുന്നു. ആരാണ് മക്കൾ? വചനം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകി. യോഹന്നാൻ 1:12. മക്കൾ അവകാശികളാണ്. അതിനാൽ ഈ അപ്പത്തിന് അവകാശികൾ അവൻ്റെ മക്കൾ തന്നെയാണ്. മക്കൾ അപ്പനോട് ചേർന്ന് നിൽക്കുന്നതിനാൽ ഇത് പ്രാപിക്കുന്നു. എന്നാൽ അകന്ന് നിൽക്കുന്നത് നായ്ക്കുട്ടികളാണ്. അന്നത്തെക്കാൾ യഹൂദനല്ലാത്ത ജാതിയനെയാണ് നായ്ക്കുട്ടി എന്ന് പരാമർശിച്ചിരിക്കുന്നത്. അപ്രകാരമുള്ളവർക്ക് നായ്ക്കുട്ടികൾക്കുള്ളതേ ലഭിക്കുകയുള്ളൂ. അപ്പനിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവന് ലഭിക്കുന്ന ആ ഭക്ഷണമാണോ നമുക്ക് വേണ്ടിയത്? ആരെ സമീപിച്ചോ ആ യജമാനൻ തരുന്ന നുറുക്ക് ജീവൻ നൽകുമെന്നുള്ള ദൃഢപ്രഖ്യാപനത്തിൽ സുറഫനിക്ക സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ വന്ന് വീണ്ടും വീണ്ടും തൻ്റെ മകളുടെ സൗഖ്യത്തിനായി യാചിക്കുന്ന ഭാഗമാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 11:10 നാം കാണുന്നത്. യജമാനെ നായ്ക്കുട്ടികൾ മേശക്കീഴിലെ അപ്പനുറുക്കുകൾ കൊണ്ട് ജീവിക്കുന്നു എന്നുള്ള അവളുടെ ആ ദൃഢ പ്രഖ്യാപനം, യജമാനൻ തരുന്ന നുറുക്ക് ജീവൻ നൽകുമെന്ന് അവൾ പരിപൂർണമായി വിശ്വസിച്ചു. യജമാനൻ പറയുന്ന ഒരു വാക്ക് തൻ്റെ മകൾക്ക് സൗഖ്യം കൊടുക്കുന്നതാകുന്നു എന്നവളുടെ വിശ്വാസം യേശു കണ്ടു. യേശു അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ, വിശ്വാസത്തോടെ പോകുക. ഒരു യേശു ഒപ്പിട്ട ഒരു തുക എഴുതാത്ത ഒരു ബ്ലാങ്ക് ചെക്കാണ് അവൾക്ക് അവിടെ ലഭിച്ചത്. എന്താണ് കാരണം? അവൾ വിശ്വാസത്തോടെ ചോദിച്ചു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11:9 എങ്ങനെ ആണ് അവൾക്കത് ലഭിച്ചതെന്ന് കാണാം. യാചിപ്പീൻ, ആസ്ക് അഥവാ യാചിപ്പീൻ, It shall be given to you. Seek, anishupin. You will find out. Knock, muttuvi. The door will be open to you. Ask, seek, knock. Yajipin, anishupin, muttuvi. Angane anangil, ningalkka yajamanante kayil ninnathu vaangikkuvan kazhiyum. Agan appanil ninnu doore poya ilaya magane, മക്കളുടെ അപ്പം നഷ്ടമായി. നായ്ക്കുട്ടികളുടെ ഭക്ഷണം പോലും അവന് കിട്ടാതായി. ജീവൻ നഷ്ടമാകുമെന്ന് വന്നപ്പോൾ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ വന്ന് തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. മടങ്ങി വന്ന മകന് മുഴുവനും അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു എന്ന് മാത്രം പറയാനല്ലാതെ അടുത്ത ഒരു വാക്ക് പറയാൻ ആ അപ്പൻ സമ്മതിച്ചില്ല. തുടർന്ന് 5 കാര്യങ്ങൾ അപ്പൻ അവന് നൽകി. 1, പുതിയ അങ്കി, അത് മേൽത്തരമായതാണ്. 2, മോതിരം, പുതിയ ഉടമ്പടി. 3, കാലിന് ചെരുപ്പ്, അശുദ്ധിയുള്ള പഴയ ജീവിതം അവൻ ഉപേക്ഷിച്ച് പുതിയ വഴിയിലൂടെ യാത്രയ്ക്കായി ഒരുങ്ങി, അതാണ് പുതിയ ചെരുപ്പ്. 4, തടുപ്പിച്ച കാളക്കുട്ടി, മൃഷ്ടാന്ന ഭോജനം ലഭിച്ചു. 5, വാദ്യവും നൃത്തഘോഷവും, ആത്മീയ ആനന്ദം അവനും ആ ഭവനത്തിലുള്ളവരും അനുഭവിച്ചു. ഇതത്രേ കൃപ. ഈ 5 ചേരുന്നതാണ്, അതായത് പുതിയ അങ്കി, മോതിരം, കാലിന് ചെരുപ്പ്, തടുപ്പിച്ച കാളക്കുട്ടി, വാദ്യവും നൃത്തഘോഷവും. ഈ 5 ചേരുന്നതാണ് മക്കൾ അവകാശമാക്കേണ്ട അപ്പം. ഈ അപ്പം സ്വീകരിക്കാതെ അകന്നു പോയവർ മടങ്ങി വന്ന് പാപം ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ പാപത്തെ ക്ഷമിച്ച് തൻ്റെ മക്കൾക്ക് അവകാശമായ അപ്പം നമുക്ക് തരുന്നു. വഴിത്തലക്കൽ, ഭവനത്തിൽ നശിച്ചു പോകുന്നവരെ പറ്റി ഭാരമുള്ളവരാകുക, അവർക്കായി അവങ്കലേക്ക് കൈമലർത്തുവാൻ മറക്കരുത്. 3 അപ്പം ആത്മാവിൻ്റെ അപ്പം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 11:13. ഭൗതിക പിതാവിനോട് മക്കൾ എന്താവശ്യപ്പെട്ടാലും അത് നൽകുവാൻ പിതാവ് തയ്യാറാകുന്നു. പ്രത്യേകിച്ച് ഇന്ന് മക്കൾ ചോദിക്കുന്നതിലും അധികം നൽകുവാൻ ഭൗമിക പിതാവ് തയ്യാറാകും. ഇങ്ങനെയുള്ളവരോട് യേശു ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് അവിടെ കാണാം. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ നൽകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ സ്വർഗീയ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികമായി നൽകും? യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അതായത് പരിശുദ്ധാത്മാവിനെ അധികമായി തരും. പക്ഷേ അത് യാചിക്കുന്നവർക്ക് അഥവാ ചോദിക്കുന്നവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ് ശിഷ്യന്മാർ. മുട്ടോളമല്ല, അരയോളവുമല്ല, ആ പരിശുദ്ധാത്മ നദിയിൽ നീന്തി സന്തോഷിപ്പാൻ ദൈവം നമ്മെ അനുവദിക്കട്ടെ. എപ്പോൾ ആ അനുവാദം നമുക്ക് എപ്പോൾ ലഭിക്കും? നാം ചോദിച്ചാൽ അഥവാ യാചിച്ചാൽ മാത്രം. രക്ഷ കൊണ്ട് മാത്രം നിർത്താതെ സ്വർഗീയ വാതുക്കൽ ലജ്ജ കൂടാതെ തുടർച്ചയായി മുട്ടി ഈ 3 വാങ്ങുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഏതെല്ലാം ആ 3? ജീവന്റെ അപ്പം, മക്കളുടെ അപ്പം, ആത്മാവിൻ്റെ അപ്പം. ഈ 3 വാങ്ങി വഴിത്തലക്കൽ ഭവനത്തിൽ തളർന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ, ആ നല്ല സ്നേഹിതൻ്റെ അടുക്കലേക്ക് കൈ നീട്ടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ യേശുവേ, ദിവസം പ്രതി അങ്ങയുടെ പടിവാതുക്കൽ ജാഗരിച്ചും അങ്ങയുടെ വാക്ക് കേട്ട് അനുസരിക്കുന്നവരുമായി ഇരുപ്പാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ. ആ ഭാഗ്യാവസ്ഥ നഷ്ടമാക്കിയവരെ കണ്ടെത്തി ഈ 3 അവകാശികളാക്കുവാനും അവർ നിത്യതയുടെ അവകാശികളായി തീരുവാനും തീർക്കുവാനും ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. BibleStudy.com.in വേണ്ടി തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.